പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇനി പഠന വിഷയമാക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ സുദീർഘമായി പ്രതിപാദിക്കപ്പെടുന്ന ഈ പ്രസംഗം അവസാനിക്കുന്നത് 4 ചെറിയ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്. വ്യത്യസ്ത സാധ്യതകൾ, യേശുവിൻ്റെ പ്രഭാഷണത്തോട്, യേശു അവതരിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തോട് ശ്രോതാക്കൾക്ക് എടുക്കാവുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളെക്കുറിച്ച് 4 ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 7:13-14 വാക്യങ്ങളിൽ കാണാം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. വാതിലും വഴിയും, ഇടുങ്ങിയ വാതിൽ ദുർഘടമായ വഴി, അതുപോലെ വീതി കൂടിയ വാതിൽ വിശാലമായ വഴി, 2 സാധ്യതകളാണ് ശ്രോതാക്കളുടെ മുമ്പിൽ യേശു അവതരിപ്പിക്കുന്നത്. ഈ ഇങ്ങനെ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ്. മലയിലെ പ്രസംഗത്തിൽ യേശു വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളടക്കം, ആ ദൈവരാജ്യത്തോട് എപ്രകാരമാണ് മനുഷ്യൻ പ്രതികരിക്കേണ്ടത്, ആ ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യനെടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, എപ്രകാരമാണ് ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്തേണ്ടത്, എന്ത് ചൈതന്യമാണ് അവരെ നയിക്കേണ്ടത് എന്നൊക്കെ യേശു വിശദമായി പഠിപ്പിച്ചു. 7-ാമത്തെ അധ്യായത്തിൽ തുടങ്ങിയത് തന്നെ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ എപ്രകാരമാണ് സ്വയം നിയന്ത്രിക്കേണ്ടത്, മറ്റുള്ളവരെ തിരുത്താൻ പോകുന്നതിന് മുമ്പേ സ്വയം തിരുത്തണമെന്നും, മറ്റുള്ളവൻ്റെ അയൽക്കാരൻ്റെ കണ്ണിയിൽ കരടെടുത്തു മാറ്റുന്നതിന് മുമ്പേ സ്വന്തം കണ്ണിലെ തടിയെടുത്തു മാറ്റണമെന്നും, ഓരോ ആത്മനവീകരണത്തിന്, സ്വയം ശുദ്ധീകരണത്തിന് വേണ്ടി യത്നിക്കണമെന്നും പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് യേശു വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞായിരുന്നു. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമാണ് പ്രാർത്ഥിക്കരുതാത്തത്, പ്രാർത്ഥനയുടെ വ്യക്തമായ ഒരു മാതൃക, സ്വർഗസ്ഥനാവിതാവ് എന്ന പ്രാർത്ഥന, ഇങ്ങനെ വിശദമായ പഠനങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം പ്രത്യേകിച്ചും 7:7-12 വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഊന്നി പറഞ്ഞതിന് ശേഷമാണ് തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ചോദിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കാരണം ചോദിക്കുന്നവർ കിട്ടുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർ തുറക്കപ്പെടുന്നു. ഒരിക്കൽ ചോദിച്ചുകൊണ്ട് മാത്രം കിട്ടണമെന്നില്ല. കിട്ടുന്നവരെ ചോദിക്കുക, കണ്ടെത്തുന്നവരെ അന്വേഷിക്കുക, തുറക്കുന്നവരെ മുട്ടുക. നിരാശരാവാതെ, ഭഗ്നാശരാവാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം. ഇങ്ങനെ വിശദമായി പഠിപ്പിച്ചതിന് ശേഷം തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. യേശു കാണിച്ചു തന്നു 2 വഴികൾ. ഇങ്ങനെ 2 വഴികൾ, 2 മാർഗങ്ങൾ എടുത്തു കാണിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നത് ബൈബിളിൽ പൊതുവെ കാണുന്ന ഒരു അവതരണ രീതിയാണ്. ഉദാഹരണത്തിന്, നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തിൽ മോശ ജനത്തിന് നൽകുന്ന ഒരു വലിയ ഉപദേശമുണ്ട്. നിയമാവർത്തന പുസ്തകം നമുക്കറിയാം, ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങി മോവാബ് സമതലത്ത് പാളയമടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മോശ നൽകുന്ന അന്തിമ പ്രഭാഷണമാണ്. വാഗ്ദത്ത ഭൂമിയിൽ ചെന്നെത്തുമ്പോൾ അവർ നേരിടാൻ പോകുന്ന പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ ഉടമ്പടിയോട്, അവിടുത്തെ വചനത്തോട് വിശ്വസ്തത പാലിക്കണം എന്ന് അവരെ ആവർത്തിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ് മോശ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 30-ാമത്തെ അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ 2 വഴികളെക്കുറിച്ച് പറയുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇതാ, ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ്. ഇന്ന് ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. 2 സാധ്യതകൾ. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അപ്പോൾ ജീവൻ തിരഞ്ഞെടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. ജീവൻ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നർത്ഥം. അല്ല, ആ പ്രമാണങ്ങൾ അനുസരിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അത് മരണം തിരഞ്ഞെടുക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് മോശ വഴി ദൈവം ആവശ്യപ്പെടുന്നത് ജീവൻ്റെ മാർഗം തിരഞ്ഞെടുക്കണമെന്നാണ്. ഇത് തന്നെ മോശയുടെ പിൻഗാമിയായ ജോഷുവയിലൂടെയും കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായമാണ് ആ പുസ്തകത്തിലെ. അത് ഷെക്കെമിലെ ഉടമ്പടി എന്ന ശീർഷകത്തോടുകൂടെ കൊടുത്തിരിക്കുന്നത്. ജോഷുവ ഇസ്രായേൽ ജനത്തോട് വിട വാങ്ങുന്നതിന് മുമ്പേ ജനത്തെ ഷെക്കെമിൽ ഒരുമിച്ച് കൂട്ടി ദൈവവുമായുള്ള അവരുടെ ഉടമ്പടി നവീകരിച്ചു. അതിനുശേഷം അവരുടെ മുമ്പിൽ ഈ ഒരു സാധ്യത എടുത്തു വെക്കുകയാണ്. ഉടമ്പടി അനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. രണ്ടു സാധ്യതകൾ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 24-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ, ജോഷുവയുടെ പുസ്തകം. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഈജിപ്തിലും നദിക്കക്കരെയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ. കർത്താവിനെ സേവിക്കുന്ന മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അതാണ് ജോഷുവയുടെ തീരുമാനം. രണ്ട് സാധ്യതകൾ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം ഒരു സാധ്യത തിരഞ്ഞെടുക്കുകയാണ്. സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ജോഷുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഇതിന് സമാനമായ ഒരു ശൈലിയാണ് യേശുവും സ്വീകരിച്ചിരിക്കുന്നത്. ഇനി രണ്ട് വഴികളെക്കുറിച്ച് വളരെ വ്യക്തമായും ദീർഘമായും പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇപ്രകാരം രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ സങ്കീർത്തനം, അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഓ, ഭാഗ്യം ജീവനിലേക്ക് നയിക്കുന്ന മാർഗം ആദ്യത്തേത്. ആറാമത്തെ, നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും: ദുഷ്ടൻ അങ്ങനെയല്ല, കാറ്റുപറത്തുന്ന പതിരു പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല, പാപികൾക്ക് നീതിമാന്മാരിടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവിൻ്റെ മാർഗം, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. ഓ, സങ്കീർത്തനം, ഒന്നാം സങ്കീർത്തനം ആറാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഈ രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു. അപ്പോൾ രണ്ട് മാർഗങ്ങൾ ഏതാണ് വേണ്ടതെന്ന് ഓരോരുത്തർക്കും സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാം. ജെറമിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ഇപ്രകാരം ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത വയ്ക്കുന്നത് കാണും. 21-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവൻ്റെയും മരണത്തിൻ്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും മുമ്പിൽ. കാർമലമലയിൽ വെച്ച് ഏലിയായും ഇപ്രകാരം ഒരു തിരഞ്ഞെടുപ്പിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണും. എത്ര കാലം നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാൽ വെച്ച് നടക്കും? കർത്താവാണ് ദൈവമെങ്കിൽ കർത്താവിനെ അനുഗമിക്കുക, ബാലാണ് ദൈവമെങ്കിൽ ബാലിനെ അനുഗമിക്കുക. ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ ബാൽ, ജീവൻ്റെ മാർഗം അല്ലെങ്കിൽ നാശത്തിൻ്റെ മാർഗം. ഏതു മാർഗം തിരഞ്ഞെടുക്കണം അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ്. ഇപ്രകാരം ഒരു തീരുമാനത്തിനുള്ള ആഹ്വാനമാണ് മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ യേശു നടത്തുന്നത്. ഇനി എന്താണ് ഈ തീരുമാനത്തിൻ്റെ പ്രത്യേകത? യേശു പറയുന്ന ഉദാഹരണങ്ങളുടെ അർത്ഥം എന്താണ്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. ഇപ്പോൾ എവിടെയാണ് ഈ വാതിൽ, എവിടെയാണ് ഈ വഴി, ഈ വഴിയും വാതിലും തമ്മിലുള്ള ബന്ധം എന്താണ്? വഴിയുടെ തുടക്കത്തിലാണോ അതോ അവസാനത്തിലാണോ വാതിൽ? വാതിലിലൂടെ പ്രവേശിക്കുന്നത് വഴിയിലേക്കാണോ അതോ വഴി ചെന്ന് അവസാനിക്കുന്ന വാതിലും വാതിലിൽ നിന്ന് പ്രവേശിക്കുന്ന വീട്ടിലേക്കുമാണോ? ഇതിൽ നിന്ന് അത്ര വ്യക്തമല്ല വാസ്തവത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. മറ്റൊരു ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം ഇതിൽ കാണും. 13-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇതേ ആശയം വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്ക 13:24, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ, ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. മത്തായിയും ലൂക്കായും പൊതുവായൊരു പാരമ്പര്യത്തിൽ നിന്ന് എടുക്കുന്നതാണ് യേശുവിൻ്റെ ഈ വചനം എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും അവതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. ലൂക്ക വാതിലിനെക്കുറിച്ചേ പറയുന്നുള്ളൂ, വഴിയെക്കുറിച്ച് പറയുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ വഴിയുമുണ്ട് വാതിലുമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്ന വാതിൽ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ പട്ടണത്തിനുള്ളിലേക്ക് നയിക്കുന്നതാണ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് ഇവിടെ വാതിലിൻ്റെ പ്രതീകത്തിലൂടെ ലൂക്കയുടെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ. അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ക്ലേശകരമായിരിക്കും, അനേകം ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വരും എന്ന പാഠമാണ് ലൂക്കയുടെ സുവിശേഷത്തിലൂടെ യേശു നൽകുന്നത്. അതിൻ്റെ സാഹചര്യം എങ്ങനെയായിരുന്നു? ലൂക്ക 13:23 ഒരാൾ അവനോട് ചോദിക്കുന്നു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിനാണ് ഇടുങ്ങിയ വാതിലൂടെ അകത്ത് പ്രവേശിക്കാനായിട്ട് യേശു ആവശ്യപ്പെടുന്നത്. അപ്പോൾ രക്ഷയിലേക്കുള്ള പ്രവേശനം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. പക്ഷേ അതുതന്നെയാണോ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുക? അല്ല എന്നാണ് തോന്നുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം വ്യക്തമായിട്ട് രണ്ട് ഉദാഹരണങ്ങളുണ്ട്, വാതിലും വഴിയും. ഈ വാതിലും വഴിയും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നത് വാസ്തവത്തിൽ വീട്ടിലേക്കോ പട്ടണത്തിലേക്കോ അല്ല, വഴിയിലേക്കാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വഴി, വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. ഇപ്പോൾ രണ്ട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കാണാം. ഒന്നുകിൽ ഒരു വഴി ചെന്ന് അവസാനിക്കുന്ന പട്ടണവാതിൽക്കൽ. പട്ടണത്തിന് നമുക്കറിയാം, പട്ടണത്തിന് കോട്ടയുണ്ട്, കോട്ടയ്ക്കോ വാതിലുണ്ട്. ചിലപ്പോൾ പല പട്ടണങ്ങൾക്കും ഒന്നിലധികം വാതിലുകളുണ്ടാവാം. വാതിലിലൂടെ അകത്ത് കടക്കുന്നത് പട്ടണത്തിലേക്കാണ്. ആ ഒരു പ്രതീകം ഇവിടെ പ്രസക്തമാണോ അതോ മറ്റൊരു പ്രതീകമാണോ അർത്ഥമാക്കുക? ഇങ്ങനെ വാതിൽ വഴി ചെന്ന് വാതിലിൽ അവസാനിക്കുന്നു, വാതിലിലൂടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ലൂക്ക ഈ സുവിശേഷവും യേശുവിൻ്റെ പ്രബോധനമൊക്കെ കണക്കിലെടുക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് ഈ വാതിലിൻ്റെയും വഴിയുടെയും ഉദാഹരണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് തോന്നും. കാരണം ഇവിടെ എടുക്കുന്ന ഒരു തീരുമാനം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുകയാണ് ആദ്യത്തേത്. ഈ പ്രവേശിക്കുന്നത് പട്ടണത്തിലേക്കല്ല, ഒരു വഴിയിലേക്കാണ്. ആ വഴി ദീർഘമാണ്, ക്ലേശകരവുമാണ്. പക്ഷേ വാതിലും വഴിയും തമ്മിലുള്ള ബന്ധം വാതിൽ വഴിയുടെ തുടക്കത്തിലാണ്, വഴി ചെന്ന് അവസാനിക്കുന്നതാണ് പട്ടണത്തിൽ അഥവാ ദൈവരാജ്യത്തിൽ. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? യേശുവിനെ അനുഗമിക്കാനെടുക്കുന്ന ഒരു തീരുമാനമാണ് ആദ്യത്തേത്. ഒരു മാനസാന്തരമെന്ന് പറയാം. ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥമാവുക. ഇത് മാനസാന്തരവും ആമോദിസായും വഴി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് തന്നെ ക്ലേശകരമായിരിക്കും. എടുക്കുന്ന തീരുമാനം ഇതുവരെ ഉണ്ടായിരുന്ന മനോഭാവത്തിന് വ്യത്യസ്തമായൊരു മനോഭാവം ഉണ്ടാവണം. പലതും ത്യജിക്കാൻ തയ്യാറാവണം. ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടക്കുന്നത് ഉറച്ച തീരുമാനമെടുക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ തീരുമാനമെടുത്തതുകൊണ്ട് മാത്രം ആരും ദൈവരാജ്യത്തിലെ പൂർണ്ണ അംഗങ്ങളായിത്തീരുന്നില്ല. ദൈവരാജ്യത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുകയാണ്. മാമോദിസ മുങ്ങിയതുകൊണ്ട് മാത്രം ആരും പൂർണ്ണമായും രക്ഷ പ്രാപിക്കുന്നില്ല എന്ന് ചുരുക്കം. മാമോദിസ മുങ്ങിയതിന് ശേഷം തോന്നിയ പോലെ ജീവിച്ചാൽ ആ മാമോദിസ മുങ്ങിയത് മുങ്ങാത്തതും ഒരുപോലെയായിത്തീരും. മാമോദിസയിലെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്നില്ലെങ്കിൽ ആ തീരുമാനം മാത്രം ആരെയും രക്ഷയിലേക്ക് നയിക്കുന്നില്ല. ഇത് സഭയിൽ നിലനിന്ന ഒരു വലിയ പ്രതിസന്ധിയും പ്രശ്നവുമാണ്. മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം സഭാത്മകമായ സുവിശേഷമാണ്. സഭാ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ സമൂഹത്തിനു വേണ്ടി രചിക്കപ്പെട്ടതാണ് ഈ സുവിശേഷം. അപ്പോൾ മത്തായി എഴുതിയ സുവിശേഷം എഴുതുന്ന കാലത്ത് സഭാ സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശുവിൻ്റെ വചനം മത്തായി സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം മാത്രം എടുത്താൽ മതി. ആ മഹാവിരുന്നിൻ്റെ കഥ പറയുമ്പോൾ ആ വിരുന്നിൻ്റെ കഥയുടെ ഒരു അനുബന്ധം എന്ന രീതിയിൽ മത്തായി പറയും. വിരുന്നുശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ രാജാവ് വിരുന്നുകാരെ സന്ദർശിക്കാനായിട്ട് വരുന്നു. അങ്ങനെ വിരുന്നുകാരെ കാണുന്നതിനിടയിൽ ഒരാൾ മാത്രം വിവാഹ വസ്ത്രമില്ലാതെ അവിടെ ഇരിക്കുന്നു. ഇപ്പോഴും രാജാവ് ചോദിച്ചു, സഹോദര സ്നേഹിത, നീ എങ്ങനെയാണ് വിവാഹ വസ്ത്രമില്ലാണ്ട് ഈ വിരുന്നുശാലയിൽ കയറിയത്? അയാൾ നിശബ്ദനായിരുന്നു. നിശബ്ദനായിരുന്ന ഈ വിരുന്നുകാരനെ കൈയും കാലും കെട്ടി പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയാനായിട്ട് വീട്ടുകാരൻ അഥവാ രാജാവ് ആവശ്യപ്പെടുന്നു. ഇത് സഭയെ സംബന്ധിച്ച വളരെ നിർണായകമായ ഒരു പാഠമാണ്. മാമോദിസ സ്വീകരിച്ചതുകൊണ്ട് എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി, സഭയുടെ അംഗങ്ങളായി, ഇനി ഞങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് സ്വസ്ഥരായി തോന്നിയ പോലെ ജീവിക്കുന്ന വ്യക്തികളോട് കർത്താവ് പറയുകയാണ്, ഇതുകൊണ്ട് മാത്രമായില്ല, ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടക്കണം. പക്ഷേ ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടന്നതിന് ശേഷം വരുന്നത് ദീർഘമായൊരു പ്രയാണമാണ്. ആ പ്രയാണത്തെക്കുറിച്ച്, അപ്പോൾ വാതിൽ വഴിയുടെ അവസാനത്തിലല്ല, വാതിൽ വഴിയുടെ തുടക്കത്തിലാണ്. അപ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ ഉറച്ച ഒരു തീരുമാനമെടുത്ത് യേശുവിനെ അനുഗമിക്കാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ട് പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്കല്ല, ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന വഴിയിലേക്കാണ്. ഇനി എന്താണ് ആ വഴിയുടെ പ്രത്യേകത? ആ വഴിയുടെ പ്രത്യേകത വീതി കുറഞ്ഞതാണ് എന്ന് പറയും. ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ജീവനിലേക്ക് നയിക്കുന്ന വഴി വീതി കുറഞ്ഞതാണ്. വീതി കുറഞ്ഞത് എന്ന് പറയുന്നതിന് വാസ്തവത്തിൽ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥമെടുത്തു നോക്കിയാൽ വീതിയെക്കുറിച്ചല്ല പറയുക, അത് ക്ലേശകരമാണ്. ത്ലിപ്സിസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക. തെത്ലിബേൻ എന്ന് പറഞ്ഞാൽ ക്ലേശം നിറഞ്ഞത്, ഞെരുക്കമുള്ളത് എന്നാണ് അർത്ഥം. ഇപ്പോൾ വീതി കുറയുമ്പോൾ ഞെരുങ്ങും. നമുക്കറിയാം ഇടുങ്ങിയ വഴിയിലൂടെ വളരെ രണ്ട് വശത്തും അതിലുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഞെരുക്കമുണ്ടാകും. അപ്പോൾ ഞെരുക്കമുള്ള വഴി എന്നാണ് ഇവിടെ യേശു പറയുക. അപ്പോൾ വഴിയുടെ വീതിയേക്കാൾ കൂടുതൽ വഴിയുടെ സ്വഭാവമാണ്. എന്താണ് ഈ ഞെരുക്കം? ഗ്രീക്ക് വാക്ക് അതിൻ്റെ ഒറിജിനൽ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ ഞെരുക്കം വാസ്തവത്തിൽ മത പീഡനങ്ങളെ സംബന്ധിക്കുന്നതാണ്. യേശുവിലുള്ള വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ വലിയ ക്ലേശങ്ങൾ അല്ല പീഡനങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പീഡനങ്ങളെക്കുറിച്ചുള്ള സൂചന, ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പീഡനങ്ങൾക്ക് ഇരയായിത്തീരേണ്ടി വരും. ഇത് യേശു പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തിൻ്റെ പിന്നാലെ വരണം. എന്നേക്കാൾ കൂടുതൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നു എനിക്ക് അർഹനല്ല. സ്വന്തം ജീവനെ തന്നെ വെറുക്കാതെ ആർക്കും എൻ്റെ പിന്നാലെ വരാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അഷ്ടഭാഗ്യങ്ങളുടെ അല്ലെങ്കിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ യേശു പറയും, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോഴ് ശിഷ്യത്വത്തിൻ്റെ ഒരു അവശ്യ ഘടകമായിട്ട് തോന്നും ക്ലേശങ്ങളും പീഡനങ്ങളും. അപ്പോഴ് യേശു ഇവിടെ പറയുന്നത് ഇതാണ്, ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കടക്കണം, ഞെരുക്കമുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ വളരെ ക്ലേശകരമായിരിക്കും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം. അപ്പോൾ അതിനെയാണ് വിസ്തൃതമായ വഴിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാണുക. അപ്പോൾ രണ്ട് വഴികളുണ്ട്, എളുപ്പമാർഗമുണ്ട്, ക്ലേശകരവും പീഡനങ്ങൾ നിറഞ്ഞതുമായ വഴികളുമുണ്ട്. ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇത് ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിക്കുന്ന യേശുവിൻ്റെ നിർണായകമായ ഒരു വിലയിരുത്തലും ഒരു ആഹ്വാനവുമാണ്. എളുപ്പമാർഗം രക്ഷയിലേക്കല്ല നാശത്തിലേക്കാണ് നയിക്കുക. ക്ലേശകരമാണ് ജീവനിലേക്ക് നയിക്കുന്ന മാർഗം. ഇത് ദൈവരാജ്യത്തെ സംബന്ധിച്ചല്ല, നമുക്കറിയാം ഏതു കാര്യത്തിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് വിജയം വരിക്കുകയില്ല. ഇത് സ്പോർട്സിൽ നമ്മൾ കാണുന്നതാണ്. എന്തേ നമ്മുടെ നാട്ടിൽ നിന്ന് അധികമൊന്നും മികവുറ്റ സ്പോർട്സ് താരങ്ങളുണ്ടാവുന്നില്ല. പലപ്പോഴും വലിയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒരു ഓട്ടുമെഡൽ കിട്ടിയെന്നുള്ള വലിയ അഭിമാനവുമായിട്ട് നമ്മുടെ കളിക്കാരും മടങ്ങി വരേണ്ടി വരുന്നു. മറ്റ് രാജ്യങ്ങൾ അനേകം സ്വർണ്ണ മെഡലുകളുമായി മടങ്ങി വരുമ്പോൾ വിജയം വരിക്കണമെന്നുണ്ടെങ്കിൽ ക്ലേശങ്ങളുണ്ടാവണം. എളുപ്പമാർഗത്തിലൂടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചൊക്കെ കളിക്കളത്തിൽ ഇറങ്ങുന്നവർക്ക് കളിയിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ശാരീരികമായ അധ്വാനവും മാനസികമായ ഒരു ഡിസിപ്ലിനും അച്ചടക്കവും ഒന്നുമില്ലാതെ ഒരു കാര്യത്തിലും, അത് പഠനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കളിയുടെ കാര്യത്തിലാവട്ടെ, കൃഷിയുടെ കാര്യത്തിലാവട്ടെ, വ്യവസായത്തിലോ വാണിജ്യത്തിലോ ആവട്ടെ, വിജയം വരിക്കാൻ സാധിക്കുകയില്ല. ഇത് സാധാരണ അനുഭവമാണ്. ഇത് ഒരു പടി കൂടി കടന്ന് ദൈവരാജ്യത്തെ സംബന്ധിച്ച് പ്രസക്തമായിത്തീരുന്നു. യേശു പറഞ്ഞല്ലോ, കോതമ്പുമണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് താനേയിരിക്കും. നെല്ലാണെങ്കിലും മുതിരയാണെങ്കിലും ചോളമാണെങ്കിലും എന്തു ധാന്യമാണെങ്കിലും നിലത്ത് വീണ് അത് മണ്ണിൽ അഴുകി ചേർന്ന് അതിൽ നിന്ന് മുള പൊട്ടി അതിന് തൊണ്ടെല്ലാം വിണ്ടുകീറി പുറമ്പോൾ മാത്രമേ ഒരു പുതിയ മുള പുറത്തു വരികയുള്ളൂ. കോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ താനേ ഇരിക്കുന്നു, തനിയേ ഇരിക്കുന്നു. പക്ഷേ അത് നിലത്ത് വീണഴിയുന്നെങ്കിലോ അത് വളർന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കും. അപ്പോഴേ യേശു പഠിപ്പിച്ച ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കുന്നത് ക്ലേശകരമായിരിക്കും. അത് തന്നെയുമല്ല, യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവരെ അത് സ്വീകരിക്കാത്തവർ വെറുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് വരും. യേശുവിൻ്റെ കുരിശു മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ സുവിശേഷം സ്വീകരിച്ചിടത്തെല്ലാം പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികളുടെ രക്തമാണ് വിശ്വാസികളുടെ വിത്തായി പരിണമിച്ചതെന്ന് ആദ്യകാല പിതാക്കന്മാർ പറയും. ഇന്നും അത് തന്നെയാണ് സംഭവിക്കുക. എവിടെ കൂടുതൽ പീഡനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുന്നുവോ, എവിടെ വിശ്വാസികൾ ഈ പീഡനങ്ങൾ നേരിടാൻ തയ്യാറാകുന്നുവോ, അവിടെ വിശ്വാസത്തിന് അർത്ഥമുണ്ട്, നിലനിൽപ്പുണ്ട്, വളർച്ചയുണ്ട്. പക്ഷേ വിശ്വാസം ക്ഷയിച്ചു പോകാം. എളുപ്പമാർഗ്ഗങ്ങൾ തേടി സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നിടത്ത് വിശ്വാസവുമില്ല, ദൈവരാജ്യ അനുഭവം ഉണ്ടാവുകയില്ല. അത് നയിക്കുന്നത് നാശത്തിലേക്കായിരിക്കും. ഇത് വ്യക്തികളെ സംബന്ധിച്ചും സഭാ സമൂഹത്തെ സംബന്ധിച്ചും ഒക്കെ പ്രസക്തമാണ്. ഇപ്പോഴ് നമ്മളെ നയിക്കുന്നത് എന്തു ചൈതന്യമാണ്? കുറുക്കു വഴികൾ, എളുപ്പമാർഗങ്ങളൊക്കെയാണ് എപ്പോഴും നമ്മൾ നോക്കുക. കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇരുവഴി കണ്ടാൽ പെരുവഴിയെ പോവുക. പട്ടണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക് നൽകുന്ന ഉപദേശമാണിത്. തീർച്ചയായിട്ടും ചെറിയ വഴികൾ പട്ടണത്തിലേക്ക് പോകുന്നതായിരിക്കില്ല. അപ്പോഴീ പെരുവഴിയെ പോകാനുള്ള ആ ഒരു ശ്രമം പലപ്പോഴും നമ്മളെ രക്ഷയിലല്ല, നാശത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകുന്നവൻ ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാവണം. ലൗകികമായ ലാഭങ്ങൾക്ക് പിന്നാലെ പോയാൽ രക്ഷ ലഭിക്കുകയില്ല, നാശമായിരിക്കും അവസാനം. അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ഇതായിരുന്നു, രണ്ട് വഴികൾ, രണ്ട് വാതിലുകൾ. ഇപ്പോൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക എളുപ്പമാർഗമല്ല, ക്ലേശകരമായ മാർഗം, കുരിശിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുക, അതാണ് ജീവനിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന രാജ്യത്തെക്കുറിച്ച് യേശുവിലൂടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചു. ജീവനിലേക്ക് നയിക്കുന്ന മാർഗം ഇടുങ്ങിയതാണെന്ന്, പീഡനങ്ങൾ നിറഞ്ഞതാണെന്ന്, അങ്ങോട്ടുള്ള വഴി, അങ്ങോട്ടുള്ള വാതിൽ വിശാലമല്ല, ഇടുങ്ങിയതാണ് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, ഇടുങ്ങിയ വാതിലൂടെ കടന്ന് ക്ലേശങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് അങ്ങയുടെ സന്നിധിയിലെത്തുന്നതുവരെ അവിടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. യാത്രാമധ്യേ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കാനും എളുപ്പമാർഗങ്ങൾ കാട്ടി ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കാനും അങ്ങയുടെ പിന്നാലെ കുരിശുമെടുത്ത് വരാനുമുള്ള കൃപ കർത്താവായ യേശുവേ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.